good to have the job that we back to translate the word of God. And then it's not going to translate. We continue our study in the book of Ephesians. We are in Ephesians chapter 6, verses 5 to 9.
ലേഖനം ആറാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് തിരുവചനം പരിശോധന തുടരാം. ആദ്യമായി ആരാധനയ്ക്ക് കടന്നു വരുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ദൈവത്തിന്റെ വചനം ഓരോ ലേഖനങ്ങൾ വാക്യപ്രതിവാക്യമായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എഫെസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ ആ ഭാഗം മുഴുവനും പഠിച്ചു തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് വേഗത്തിൽ ഒന്നുകൂടെ പരിശോധിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യാം. എഫെസ്യ ലേഖനം 6 അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കും.
Bond servants, obey your earthly masters with fear and trembling, with a sincere heart, as you would Christ.
ദാസന്മാരെ, ജഡപ്രകാരം യജമാന്മാരായവരെ ക്രിസ്തുവിനെ പോലെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിക്കും.
Not by the way of eye service as people pleasers, but as bond servants of Christ, doing the will of God from the heart.
മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു.
Rendering service with a good will as to the Lord and not to men.
മനുഷ്യരല്ല, കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പി.
Knowing that whatever good anyone does, this he will receive back from the Lord, whether he is a bond servant or a slave.
ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
Masters, do the same to them and stop your threatening. Knowing that he who is both their master and yours is in heaven, and that there is no partiality with him.
യജമാന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father,
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കരുണയുള്ള ദൈവമേ,
for access to your throne room by the blood of Jesus Christ, your only Son,
ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് കൃപാസനത്തിനടുത്തേക്ക് പ്രവേശനമുള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
We thank you, Father, that you love us with a love which is undying. You proved your love to us by sending your Son into this world.
നാശമില്ലാത്ത സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കി നിന്റെ സ്നേഹം നിന്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ അയക്കിച്ചത് വഴി ഞങ്ങൾക്ക് തെളിയിച്ചു തരികയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം.
We thank you, Lord Jesus, that you came into this world and you shed your blood on the cross to forgive us of our sins and give us the free gift of eternal life.
യേശുവേ, കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും കാൽവരി ക്രൂശിൽ നിന്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി വെടിഞ്ഞു കഥാവെ ഞങ്ങളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി നിത്യജീവൻ അവകാശികളാക്കി തീർക്കുകയും ചെയ്തതിനായിട്ട് നന്ദി
പറയുന്നു.
നീ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു ഞങ്ങളെയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും കഥാവെ നിന്റെ സ്വർഗാരോഹണത്തിലും നിന്റെ കഥാവെ വായിച്ചയിൽ ഞങ്ങളെ ആക്കി തീർത്തതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം
ചെയ്യും.
നീ സ്വർഗസ്ഥലങ്ങളിൽ നിന്നോടൊപ്പം ഞങ്ങളെയും ഇരുത്തിയത് കൊണ്ട് സ്തോത്രം
ചെയ്യും.
കഥാവെ, സകല വായിച്ചവർക്കും അധികാരങ്ങൾക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനുമായ എല്ലാ നാമത്തിൽ മേലായ നാമം ലഭിച്ച് നീ സ്വർഗത്തിൽ വാഴുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ
സ്തുതിക്കും.
ഞങ്ങളുടെ ജീവൻ ക്രിസ്തുയേശുവിൽ, ദൈവത്തിൽ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിത്യമായ സുരക്ഷിതത്വം നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം. കഥാവെ, ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കഥാവെ, ആ തേളുകളുടെ മേലും സർപ്പങ്ങളുടെ മേലും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. കഥാവെ, കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ജയാളിയായി തീരുന്നുവല്ലോ.
Lord, that we stand on victory ground today, and we can experience victory in every area of our life.
കഥാവെ ജയാളികളായി നിങ്ങളെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ജയം എടുപ്പാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും.
This again is because of your grace and mercy, not because of our merits.
കഥാവെ ഇത് ഞങ്ങളുടെ കഴിവുകളല്ല, നിന്റെ കൃപയും കരുണയും എന്ന് ഞങ്ങൾ അറിയുന്നു.
How great is your love towards us.
കഥാവെ ഞങ്ങളോടുള്ള നിന്റെ സ്നേഹം എത്ര അഗാധം.
We fall at your feet and we say thank you for loving us.
ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് കഥാവെ ഞങ്ങൾ നിന്റെ കാൽപാദങ്ങളിൽ വീണ് നിന്നെ നമസ്കരിക്കുന്നു.
You rescued us from eternal hell and gave us eternal life.
നിത്യമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിച്ച് നിത്യജീവനെ ഞങ്ങളെ അർഹരാക്കി തീർത്തുവല്ലോ.
You are the hope of glory.
തേജസ്സിന്റെ പ്രത്യാശ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു.
You are the partakers of every nature.
നിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ അനുരൂപരാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കഥാവെ ഞങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ.
Thank you for being our Lord and our God.
ഞങ്ങളുടെ കർത്താവും ദൈവവുമായി നിന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
Now we've been saying that human society is in a state of depravity.
മനുഷ്യ വർഗം മുഴുവനും പാപത്തിൽ മുങ്ങിയിരിക്കുന്നു, ആണ്ട് കിടക്കുന്നു എന്ന് നാം പറയുന്നു.
Violence, bloodshed, immorality, idolatry, all of that is on the increase.
ദോഷങ്ങൾ, വിവിധ തരത്തിലുള്ളതായ അക്രമങ്ങൾ, വിഗ്രഹാരാധന, ഇതെല്ലാം അനുദിനം വർദ്ധിച്ചു വരികയാണ്.
Bitterness in the hearts of people, hatred, division, rebellion in society, all of that is on the increase.
മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കയ്പും അവരുടെ ഇടയിൽ വിരോധങ്ങള്, മറുതെളിപ്പുകൾ എല്ലാം സമൂഹത്തിൽ ഏറ്റവും വർദ്ധിച്ചു വരും.
Homes, families are dividing and breaking apart.
കുടുംബങ്ങൾ തകർന്നു പോകുന്നു.
Husbands and wives rebellion with each other.
ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം കലഹിക്കുന്നു.
Marriages increasing in divorce, ending in divorce.
വിവാഹബന്ധങ്ങൾ വിവാഹമോചനത്തിൽ അവസാനിക്കുന്നു.
Rebellion, children rebelling against parents.
മക്കൾ മാതാപിതാക്കൾക്കെതിരായിട്ട് കലഹിക്കുന്നു, മത്സരിക്കുന്നു.
War in the workplace between employees and employers.
തൊഴിൽ സ്ഥലങ്ങളിൽ തൊഴിൽദാതാവും തൊഴിലാളികളും തമ്മിൽ എല്ലായ്പ്പോഴും പോരാട്ടം നടക്കുന്നു.
We have solution to all problems.
ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരമുണ്ട് എന്ന് നാം കരുതുന്നു.
Education,
വിദ്യാഭ്യാസം കൊണ്ട്.
Legislation,
നിയമനിർമ്മാണങ്ങൾ കൊണ്ട്.
Politics,
രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട്.
Every approach to solve these problems in society, nothing seems to be working.
ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സമൂഹം നടത്തിയിട്ടുള്ള എല്ലാ ബഹുമുഖമായ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു.
The only solution, the only hope for man.
എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അവന്റെ ഏക പ്രത്യാശ, അവന്റെ പ്രശ്നങ്ങൾക്കുള്ള ഏക ഉത്തരം.
In all this chaos in society.
ഈ എല്ലാ വിധമായ കലഹങ്ങളുടെ ഇടയിലും സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ളതായ ഉത്തരം.
Is the regeneration of the human heart.
മനുഷ്യ ഹൃദയങ്ങൾ പുനർജനനം പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ്.
A new heart from God.
ദൈവത്തിൽ നിന്ന് അവർക്ക് ഒരു പുതിയ ഹൃദയം ലഭിക്കുക എന്നുള്ളതാണ്.
Submission to the Lord Jesus Christ.
യേശുക്രിസ്തുവിന് അവർ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക എന്നുള്ളതാണ്.
And God's love being poured out into our hearts so that we love one another.
അവർ അന്യോന്യം സ്നേഹിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുക എന്നുള്ളതാണ്.
And we said that's the only answer.
അത് മാത്രമാണ് ഏക ഉത്തരം എന്ന് നാം പറഞ്ഞുവല്ലോ.
And that actually is God's program for the world.
ലോകത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവത്തിന്റെ പദ്ധതിയും ഇതുതന്നെയാണ്.
To gather together in one all things under one person, the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏക പുരുഷനിൽ സകലവും അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്.
Ephesians 1:10.
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 10-ാം വാക്യം അതാണ് പറയുന്നത്.
Plan for the fullness of time to unite all things in him, things in heaven and things on earth.
അത് സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ടുവരുന്നു.
So into this chaotic world God will bring his cosmos.
കലക്കം നിറഞ്ഞതായ ഈ ലോകത്തിൽ ദൈവം തന്റേതായ ഒരു ലോകത്തെ കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്.
And that is why God has chosen us, his church.
അതിനുവേണ്ടി അത്രേ തന്റെ സഭയായ നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു.
Because we are in the heart of his program.
അവന്റെ പദ്ധതിയുടെ കേന്ദ്രത്തിൽ നാം ആണ് ഉള്ളത്.
And the church is his bride.
സഭ അവന്റെ മണവാട്ടിയുമാണ്.
And he is the bridegroom.
അവൻ അത്രേ മണവാളൻ.
Now for God's program to be fulfilled.
ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ.
The apostle Paul tells us there needs to be spiritual harmony.
ആത്മീയമായ ഐക്യത ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട്
പറഞ്ഞു. Within the church.
സഭയുടെ ഉള്ളിൽ തന്നെ ആത്മീയ ഐക്യത ഉളവാകേണ്ടതാണ്.
And this spiritual harmony begins when believers are submitted to the lordship of Jesus Christ.
വിശ്വാസികൾക്ക് യേശുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുമ്പോഴാണ് ഈ ഐക്യത സഭയിൽ ഉണ്ടാകുന്നത്.
Because when we are submitted to the lordship of Jesus Christ, then we are controlled or we are filled with his spirit.
യേശുവിന്റെ കർത്തൃത്വത്തെ നാം അംഗീകരിക്കുകയും അതിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുകയാണ്.
There is transformation in each life.
ഓരോ ജീവിതത്തിലും രൂപാന്തരം അത് മുഖാന്തരം സംഭവിക്കുന്നു.
Our homes become different.
നമ്മുടെ കുടുംബങ്ങൾക്ക് വ്യത്യാസം സംഭവിക്കുന്നു.
Heaven comes into the family.
സ്വർഗം ഭൂമിയിലേക്ക് ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു.
Homes become heaven on earth.
ഭൂമിയിൽ സ്വർഗമായി ഭവനങ്ങൾ മാറുന്നു.
Churches become beacons of light.
സഭകൾ വെളിച്ചങ്ങളുടെ പ്രകാശ ഗോപുരങ്ങളായി മാറുന്നു.
Because believers are filled with the Holy Spirit.
കാരണം ദൈവജനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതുകൊണ്ട്.
And we saw in Ephesians chapter 6.
എഫേസ്യലേഖനം 6-ാം അധ്യായത്തിൽ മുൻപ് കണ്ടതുപോലെ.
Verses 1 to 4.
1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കണ്ടതുപോലെ.
Paul is admonishing two groups of believers.
അപ്പോസ്തലനായ പൗലോസ് രണ്ട് കൂട്ടം ആളുകളെ ശാസിക്കുകയാണ്, അവരെ
ഉപദേശിക്കുകയാണ്. In Christ.
ക്രിസ്തുവിൽ ഐക്യതയോടുകൂടി എങ്ങനെ അവർക്ക് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്നതിനെ കുറിച്ച് ആറാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിൽ അവൻ വിശ്വാസികളായ മക്കളോട്
സംസാരിക്കുകയാണ്.
4-ാം വാക്യത്തിൽ വിശ്വാസികളായ പിതാക്കന്മാരോട് അവൻ സംസാരിക്കുന്നു.
6-ാം
അധ്യായത്തിന് 5-9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടത് രണ്ട് തര കൂട്ടം ആളുകളോടും അവൻ പിന്നെ തുടർന്ന് സംസാരിക്കുന്നു. വിശ്വസിക്കുന്ന ദാസന്മാരോട് 5-8 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ യജമാനന്മാരോട് 9-ാം വാക്യത്തിലും സംസാരിക്കുന്നു. 5-8 വരെയുള്ള വാക്യങ്ങൾ ദാസന്മാരെ എന്ന പദപ്രയോഗം നാം കാണും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചതായ അടിമകളെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് അതിന് സമാനമായ വിശ്വാസികളായ തൊഴിലാളികളാണ്.
ലേബർ work was ordained by God, we said last time, before the fall of man into sin.
മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു.
God planted man in the garden.
ദൈവം മനുഷ്യനെ ഒരു തോട്ടത്തിലാക്കി.
And he gave work to do.
അവിടെ അവന് വേല ചെയ്യുവാനായിട്ട് കൊടുത്തു.
Genesis 2:8.
ഉൽപ്പത്തി പുസ്തകം 2:8 വാക്യം.
And the Lord God planted a garden in the east, and there he put the man whom he had formed.
അനന്തര ബഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. എന്തിനായിട്ടാക്കി? വേല ചെയ്യുവാനായിട്ടാക്കി. 2:15 വാക്യം.
The Lord God took the man and put him in the garden of Eden to work it and keep it.
യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി.
So work was ordained by God. Even before the fall.
അതുകൊണ്ട് പാപം ചെയ്യുന്നത് മനുഷ്യൻ പാപം ചെയ്തതിനു മുമ്പ് തന്നെ വേല ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വ്യവസ്ഥയായിരുന്നു.
What changed the attitude in work?
എന്നാൽ തൊഴിലിനെ സംബന്ധിച്ചുള്ള മനോഭാവത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്?
As a result of the fall,
പാപം മുഖാന്തരം
man began to realize the curse that came upon him.
തന്റെ മേൽ വന്നതായ ശാപത്തെ കുറിച്ച് മനുഷ്യന് ബോധവാനായി തീർന്നു.
God's judgment fell upon man's work.
മനുഷ്യന്റെ പ്രവർത്തനത്തിന്മേൽ ദൈവത്തിന്റെ കോപം അവന്റെ അവന്റെ ന്യായവിധി വന്നു.
In Genesis 3,
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം
verse 17-19,
17-19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ,
and Adam he said, because you have listened to the voice of your wife and have eaten of the tree of which I commanded you, you shall not eat of it, cursed is the ground because of you. You shall eat of it all the days of your life. Thorns and thistles it shall bring forth for you, and you shall eat the plants of the field. By the sweat of your face you shall eat bread, till you return to the ground, for out of it you were taken, for you are dust, and to dust you shall return.
നീന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വെയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അതുകൊണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നു.
But what has happened now?
എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
As believers in the Lord Jesus Christ, we have been regenerated.
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ എന്ന നിലയിൽ നമുക്ക് ഒരു പുതു ജീവൻ നൽകപ്പെട്ടിരിക്കുകയാണ്.
And God has restored to us for regenerated the dignity of labor.
ഈ പുതുജന്മം പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം ദൈവം തൊഴിലിന്റെ മാന്യത അവർക്ക് പുനഃസ്ഥാപിച്ചു നൽകുകയാണ്.
When we work under the Lord.
നാം തൊഴിൽ ചെയ്യുമ്പോൾ നാം കർത്താവിനത്രേ തൊഴിൽ ചെയ്യുന്നു.
1 Corinthians 10:31.
ഒന്ന് കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 31 വാക്യം.
So whether you eat or drink or whatever you do it all to the glory of God.
ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ.
So a spirit-filled believer has a totally different attitude towards his work.
അതുകൊണ്ട് ആത്മനിർവുള്ളതായ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിലിനോടുള്ള അവന്റെ മനോഭാവത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്.
That's what he does as an act of worship unto the Lord.
താൻ ചെയ്യുന്ന പ്രവൃത്തി താൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള ആരാധനയുടെ ഭാഗമായിട്ടാണ്.
He does not worship work.
അവൻ തൊഴിലിനെ ആരാധിക്കുകയല്ല.
But he worships the Lord through the work that God has given.
താൻ തനിക്ക് ചെയ്യുവാൻ ദൈവം നൽകിയിരിക്കുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ ആരാധിക്കുകയത്രേ ചെയ്യുന്നു.
Knowing that what he does unto the Lord.
താൻ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്നവണ്ണം ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്.
Then what happens?
അതിന്റെ ഫലം എന്താണ്?
God blesses his work.
ദൈവം അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിക്കുന്നു.
He tithes from what he gets.
തനിക്ക് ലഭിക്കുന്നതിൽ നിന്ന് അവൻ ദശാംശം നൽകുന്നു.
And he has holes in the shalom in every aspect of his life.
അവൻ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് സമാധാനമുണ്ട്, പരിപൂർണതയുണ്ട്.
Now there were probably 6 million slaves, he said, in the Roman Empire.
റോമൻ ആധിപത്യത്തിന് കീഴിൽ അന്ന് 60 ലക്ഷത്തോളം അടിമകൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്.
And slavery at that time was an accepted institution.
അടിമത്വം എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു വ്യവസ്ഥയുമായിരുന്നു.
And we said that nowhere in the New Testament is slavery attacked or condemned.
പുതിയ നിയമത്തിൽ ഒരിടത്തും അടിമത്വത്തെ കുറിച്ച് മോശമായ വിധത്തിൽ പറയുകയോ അതിനെതിരായി സംസാരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും നാം കണ്ടുവല്ലോ.
But of course the overall emphasis of the gospel is against slavery. Because God sets us free.
എന്നാൽ സുവിശേഷത്തിന്റെ ആത്യന്തികമായ ചിന്ത മുഴുവനും ദൈവം നമ്മെ സ്വതന്ത്രരാക്കുന്നതുകൊണ്ട് അടിമത്വത്തിനെതിരായിട്ട് തന്നെയാണ്.
Paul's ministry was not to overthrow the Roman government.
അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ റോമൻ സാമ്രാജ്യത്തെ തൂത്തെറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു.
He was not there to abolish institutions.
ലോകത്തിന്റെ വ്യവസ്ഥിതികളെ മാറ്റിമറിക്കുവാനല്ല അപ്പോസ്തലനായ പൗലോസ് ശ്രമിച്ചത്.
He preached the gospel.
അവൻ സുവിശേഷം പ്രസംഗിച്ചു.
He won souls to Christ.
അവൻ ആത്മാക്കളെ ക്രിസ്തുവിനായി നേടി.
Ultimately what happened?
അതിന്റെ ആത്യന്തികമായ ഫലം എന്തായിരുന്നു?
It led to the overthrow of the Roman Empire.
അത് റോമൻ സാമ്രാജ്യത്തെ മാറ്റിമറിക്കുവാനായിട്ട് മുഖാന്തരമായി.
But that is not Paul's main motive.
എന്നാൽ അത് പൗലോസിന്റെ ലക്ഷ്യമായിരുന്നില്ല.
Paul was careful not to confuse the social system with the spiritual order in the church.
സാമൂഹ്യ വ്യവസ്ഥകളെയും സഭയുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായ ആത്മീയമായ പ്രമാണങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുവാനായിട്ട് പൗലോസ് ഒരിക്കലും തുനിഞ്ഞില്ല.
So he makes himself very clear.
അതുകൊണ്ട് താൻ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു.
In 1 Corinthians 7.
1 Corinthians 7:7.
And we read those verses again, verses 20 to 24. 20
മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം.
Each one should remain in the condition in which he was called.
ഓരോരുത്തൻ താൻ വിളിക്കപ്പെട്ടതായ സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടു, അതായത് അടിമയായി വിളിക്കപ്പെട്ടു. വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിൽ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക.
ഫോർ ഹി ഹു വാസ് കോൾഡ് ഇൻ ദ ലോർഡ് ആസ് എ ബോണ്ട് സെർവന്റ് is a free man of the Lord. Likewise, he who was free when called is a bondservant of Christ.
ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു, അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു.
You see, when you come to the Lord Jesus Christ, you become his love slave.
നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നാം അവന്റെ അടിമകളാണ്, സ്നേഹത്തിന്റെ അടിമകളാണ്.
Verse 23 says, you are bought with a price. Do not become bondservants of men.
23 വാക്യം പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരായി തീരരുത്.
Then he goes on to say,
പിന്നീട് തുടർന്ന് പറയുകയാണ്,
so brothers, in whatever condition each was called, that means whether you are free or whether you are slave,
സഹോദരന്മാരെ നിങ്ങൾ ഓരോരുത്തർ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ, അതായത് അടിമയായിരിക്കട്ടെ സ്വതന്ത്രനായിരിക്കട്ടെ,
there let them remain with God.
ആ ദൈവസന്നിധിയിൽ ആ നിലയിൽ തന്നെ ആ സ്ഥിതിയിൽ തന്നെ വസിക്കട്ടെ.
Of course the preaching of John Wesley, George Whitefield, all of that resulted in the abolition of slavery.
John Wesley-യും George Whitefield-യും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും എല്ലാം അടിമത്വത്തെ അവസാനിപ്പിക്കുവാനായിട്ട് മുഖാന്തരമായി എന്നുള്ളത് ശരിയാണ്.
But Paul never tells the slave who becomes a believer to rebel and break free from his master.
എന്നാൽ വിശ്വാസികളായി തീർന്ന അടിമകളോട് അവരുടെ യജമാന്മാരെ വിട്ട് സ്വതന്ത്രരാകുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല.
Paul is admonishing the slave to be obedient.
അനുസരണമുള്ളവരായിരിക്കാൻ അത്ര പൗലോസ് ദാസന്മാരോട് ആവശ്യപ്പെടുന്നു.
He tells them to be submissive to their masters for
തങ്ങളുടെ യജമാനന്മാർക്ക് വിധേയപ്പെട്ട് കഴിയുവാൻ അത്ര അവൻ ആവശ്യപ്പെടുന്നു.
For three reasons.
മൂന്ന് കാരണങ്ങൾ അതിന് താൻ നൽകുന്നു.
We looked at that last Sunday.
കഴിഞ്ഞ ഞായറാഴ്ച ആ കാരണങ്ങൾ നാം പരിശോധിച്ചുവല്ലോ.
Number one.
ഒന്നാമത്
they were really serving Jesus Christ.
അവർ യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അത്ര സേവിക്കുന്നു.
Verse 6 Ephesians chapter 6.
ആറാം അധ്യായത്തിന്റെ ആറാം വാക്യം അതാണ് പറയുന്നത്.
One servant obey your earthly master with fear and trembling with a sincere heart as you would Christ.
മനുഷ്യർ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടി സേവകളാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ട മനസ്സോട് ചെയ്തും കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട്
അനുസരിപ്പിക്കും.
അവർ ലൗകികമായ യജമാനന്മാർക്ക് വിധേയപ്പെട്ട് കഴിയുന്ന അടിമകളാണെങ്കിലും അവരുടെ യഥാർത്ഥ യജമാനൻ
സ്വർഗത്തിനുള്ളവനാണ്.
മനുഷ്യല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ എന്ന് ഏഴാം വാക്യത്തിൽ പറഞ്ഞു.
And then he tells the masters, earthly masters.
തുടർന്ന് ലോകത്തിലുള്ള യജമാനന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്.
Verse 9.
ഒൻപതാം വാക്യത്തിൽ
masters do the same to them and stop your threatening, knowing that he who is both their master and yours is in heaven.
യജമാന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ മുഖൽ മുഖപക്ഷമില്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്തു. അതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടു ചെല്ലേണ്ടത്
ആവശ്യമാണ്.
നാം തൊഴിലാളി ആയിരുന്നാലും തൊഴിൽ ദാതാവായിരുന്നാലും.
And if both of you are believers, whether the employer is a believer, employer is a believer,
തൊഴിൽദാതാവും തൊഴിലാളിയും ഇരുവരും വിശ്വാസികളായിരിക്കുന്നുവെങ്കിൽ,
it's no excuse for either one to do less work.
അവർ ഇരുവരും ജോലിയിൽ കുറവ് വരുത്താൻ യാതൊരു ഒഴികഴിവും ഇല്ല.
It's a good reason to be more faithful.
കുറെ കൂടെ വിശ്വസ്തത പുലർത്തുവാനുള്ള ഏറ്റവും നല്ല കാരണവും അത് തന്നെയാണ്.
Because it is work that God has entrusted.
കാരണം ദൈവം നമ്മെ നിക്ഷിപ്തമാക്കിയതായ പ്രവർത്തനം അത്രയാണ്.
So the employer should show respect for the employer.
അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്നവൻ തൊഴിൽദാതാവിനോട് ബഹുമാനം കാണിക്കേണ്ടത് ആവശ്യമാണ്.
Not try and take advantage of.
അവനിൽ നിന്ന് കൂടുതൽ നേടുവാനായിട്ട് ശ്രമിക്കുകയല്ല വേണ്ടത്.
And he should devote his full attention and energy to the job, to the work at hand.
തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ തൊഴിൽ പൂർണ്ണ ഉത്സാഹവും കാണിക്കേണ്ടത് ആവശ്യമാണ്.
Paul tells us to work with singleness of heart.
ഏകാഗ്രഹൃദയത്തോടെ വേലയിൽ പ്രവൃത്തിയിൽ മുഴുകേണ്ടത് ആവശ്യമാണ് എന്ന് പൗലോസ് പറയുന്നു.
Verse 5.
അഞ്ചാം വാക്യം.
Ephesians 6. Servants, be obedient to them that are your masters according to the flesh, with fear and trembling, in singleness of your heart, as unto Christ.
ദാസന്മാരെ ജഡപ്രകാരം യജമാന്മാരാവിലെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പി.
So do a good day's work.
അതുകൊണ്ട് ഒരു ദിവസം നല്ല തൊഴിൽ ചെയ്യേണ്ടത് ആവശ്യം.
Don't be sluggish or lazy.
മടിയന്മാരായോ അലസന്മാരായോ ഇരിപ്പാനായിട്ട് പാടുള്ളതല്ല.
If you don't work, you must not eat.
വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കുകയും വരുത്.
2 Thessalonians 3.
2 Thessalonians 3 മൂന്നാം അധ്യായത്തിലാണ് അത് പറയുന്നത്.
Verse 10. 10th
വാക്യം.
For even when we were with you, we would give you this command. If anyone is not willing to work, let him not
വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ.
കഴിഞ്ഞ ആഴ്ച
വീടിനുള്ളിലോ പുറത്തോ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നതിന്റെ കാരണം അതാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ദൈവവചനം പറയുന്നത് വേല ചെയ്യുവാൻ മടിയുള്ളവൻ ഭക്ഷിക്കുകയും അരുത്. ദൃഷ്ടി സേവയ്ക്കായിട്ടല്ല നാം വേല ചെയ്യുന്നത്.
As people pleasers.
മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെയല്ല നാം വേല ചെയ്യേണ്ടത്.
Ephesians 6:6.
ലേഖനം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യം.
First part, not by the way of eye service as people pleasers.
മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയോ ദൃഷ്ടി സേവയാലല്ല.
Only when the boss is watching.
യജമാനന്മാർ ശ്രദ്ധിക്കുമ്പോൾ മാത്രമല്ല തൊഴിൽ ചെയ്യുന്നത്.
Working extra when he's watching.
അല്ലെങ്കിൽ കൂടുതൽ യജമാനന്മാരുടെ ശ്രദ്ധ ഉള്ളപ്പോൾ കൂടുതൽ പ്രവർത്തിച്ച് കാണിക്കുകയല്ല. അത് മനുഷ്യരെ പ്രസാദിപ്പിക്കലാണ്.
Giving the impression that you're doing a very good job.
നാം നല്ല ജോലി ചെയ്യുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമാണ്.
I mentioned last time.
കഴിഞ്ഞ ആഴ്ച ഞാൻ അത് സൂചിപ്പിച്ചുവല്ലോ. പൂച്ച ഇല്ലാത്തയുടെ സമയത്ത് എലികൾ കളിക്കുവാനായിട്ട് തുടങ്ങും.
ബോസ് ഇസ് ഔട്ട്സൈഡ്.
യജമാനൻ പുറത്തു പോകുമ്പോൾ
നോബഡി വർക്സ്.
ആരും തൊഴിൽ ചെയ്യുകയില്ല.
എവരിബഡി നോസ് ദ ബോസ് ഇസ് ഗോൺ.
എല്ലാവർക്കും അറിയാം യജമാനൻ പുറത്തു പോയിരിക്കുന്നു.
But that is not how a believer should
be. എന്നാൽ വിശ്വാസിയായ ഒരുവൻ അങ്ങനെയല്ല വേല ചെയ്യേണ്ടത്.
Because he is given the work by God.
കാരണം ദൈവമത്രേ അവനെ ഈ തൊഴിൽ നൽകിയിരിക്കുന്നത്.
He is called to work unto the Lord.
കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനത്രേ അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
To please God, not man.
മനുഷ്യയല്ല കർത്താവിനെത്രേ പ്രസാദിപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്.
Look at the second reason.
രണ്ടാമത്തെ കാരണവും നാം പരിശോധിച്ചുവല്ലോ.
Servant must be submissive because doing a good job is God's will for his life.
ഒരു ദാസൻ കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ് കാരണം നല്ല വേല ചെയ്യുക എന്നുള്ളത് അവനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഹിതമാണ്.
That's your place of witness.
അവിടെയാണ് നാം സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്.
Ephesians 6:6, the last part of it.
എഫേസ്യ ലേഖനം 6:6 ആറാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം.
Doing the will of God from the heart.
ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു.
So God's will is for you to do a good job in the place that God has put you.
അതുകൊണ്ട് ദൈവം നമ്മെ ആക്കി വെച്ചിടത്ത് നല്ല പ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ക്രിസ്തീയ ജീവിതത്തിൽ സാമൂഹ്യമായതും വിശുദ്ധമായതും തമ്മിലുള്ള വ്യത്യാസമില്ല. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവഹിതം പൂർണ്ണതയോടെ അനുസരിപ്പാൻ അത്രേ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ അത്രേ നാം സാക്ഷികളായി തീരുന്നത്. അതത്രേ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി തീരുന്നത്. അവിശ്വാസികൾ തൊഴിൽ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വിശ്വാസികൾ അധ്വാനിച്ച് പ്രവർത്തിക്കുന്നു. കാരണം തൊഴിൽ ഇടത്ത് ഒരു പ്രകാശമായി തീരുവാൻ അത്ര അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നാം ഇത് പറഞ്ഞുവല്ലോ.
Darkness is exposed and darkness is expelled.
വെളിച്ചം ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇരുട്ട് അത് വെളിച്ചത്തു വെളിപ്പെടും അത് പുറത്ത് ആക്കപ്പെടുകയും ചെയ്യും.
The third reason.
മൂന്നാമത്തെ കാരണം.
The believer must work.
വിശ്വാസി പ്രവർത്തിക്കേണ്ടതിന്റെ മൂന്നാമത്തെ കാരണം.
Because he'll be rewarded by the Lord.
കർത്താവ് അവന് പ്രതിഫലം നൽകും എന്നുള്ളതാണ്.
In Ephesians 6:8.
ആറാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ.
Knowing that whatever good anyone does, this he will receive back from the Lord. Whether he is a bondservant or is free.
ദാസന സ്വതന്ത്രനെന്ന ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
So even if you have a difficult boss,
അതുകൊണ്ട് കഠിനനായ ഒരു യജമാനനുണ്ട് നിങ്ങൾക്കെങ്കിൽ തന്നെ.
Even if he treats you harshly,
അവൻ നിങ്ങളെ മോശമായി കരുതുന്നു എങ്കിൽ തന്നെ,
don't forget you're not working for him, you're doing it unto the Lord.
നാം അവന് വേണ്ടിയല്ല അധ്വാനിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
And I gave you a passage from the scripture last Sunday.
കഴിഞ്ഞ ഞായറാഴ്ച ദൈവവചനത്തിൽ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചുവല്ലോ.
Before we close,
നാം പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്
1 Peter 2,
1 പത്രോസ് 2:18 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ.
Servants, be subject to your masters with all respect, not only to the good and gentle, but also to the unjust.
വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ.
We read up to verse 20. For this is a gracious thing, verse 19, when mindful of God, one endures sorrows while suffering unjustly. For what credit is it if when you sin and are beaten for it, you endure? But if when you do good and suffer for it, you endure. This is a gracious thing in the sight of God.
ഒരുതൻ ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ യജമാനന്മാർ ഇടപെടുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായ വ്യക്തികളാണ് എങ്കിൽ തന്നെ, നിങ്ങൾ മനുഷ്യനെയല്ല കർത്താവിനെ അത്രേ സേവിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യർക്ക് നിന്നല്ല ദൈവത്തിന്റെ കർത്താവിൽ നിന്ന് തന്നെ പ്രതിഫലം ലഭിക്കും. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ യജമാനന്മാരോട് സംസാരിക്കുകയാണ്. 6:9
Masters, do the same to them and stop your threatening, knowing that he who is both their master and yours is in heaven.
യജമാന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യും.
The Christian faith does not bring about harmony by erasing social or cultural distinctions.
സാമൂഹികമോ സാംസ്കാരികമായ വ്യത്യാസങ്ങളെ മാറ്റി നിർത്തിയിട്ടല്ല ക്രിസ്തീയ ഐക്യത ഉളവാക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നു.
Servants are still servants.
ദാസന്മാർ അപ്പോഴും ദാസന്മാരായി തന്നെ തുടരുന്നു.
Even after they come to Christ.
അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷവും ദാസന്മാരായി തന്നെ തുടരുന്നു.
Masters are still masters. Even after they come to Christ.
യജമാനന്മാർ കർത്താവിനെ അറിഞ്ഞ ശേഷവും യജമാനന്മാരായി തന്നെ തുടരുന്നു.
The Christian faith brings harmony.
ക്രിസ്തീയ വിശ്വാസം ഒരൈക്യത കൊണ്ടുവരുന്നുവെങ്കിൽ
by working in the heart.
അത് ഹൃദയത്തിൽ വരുത്തുന്നതായ രൂപാന്തരം കൊണ്ടാണ്.
Jesus Christ gives us the motivation to work.
വേല ചെയ്യുവാനുള്ളതായ ഉത്തേജനം കർത്താവായ യേശു ക്രിസ്തു അത്രേ നമുക്ക് നൽകുന്നത്.
So stop looking for new organization.
അതുകൊണ്ട് പുതിയ മേച്ച് ഇടങ്ങൾ നോക്കി പോകേണ്ടതല്ല.
What you need is the motivation that comes from Christ to do the work.
വേല ചെയ്യുവാനായിട്ട് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ഉത്തേജനം അത്രേ ആവശ്യമായിരിക്കുന്നു.
Somehow believers today seem to jump from job to job, job to job.
എന്തുകൊണ്ടെന്ന് അറിയില്ല ഇന്ന് വിശ്വാസികൾ ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലേക്ക് മാറി മാറി പോകുവാനായിട്ട്
ഉത്സാഹം.
പുതിയ പുതിയ മേച്ചിലിടങ്ങൾ തപ്പി അവർ
പോവുകയാണ്.
കർത്താവിൽ നിന്ന് വേല ചെയ്യുവാനുള്ളതായ ഉത്തേജനം പ്രാപിക്കുന്നതിന് പകരമായി നാം കർത്താവിനെയാണല്ലോ സേവിക്കുന്നത്. അവർ ഒരു തൊഴിലിടത്തു നിന്ന് മറ്റൊരു തൊഴിലിടത്തേക്ക് ചാടിപ്പോകുകയാണ്.
Servant and master are serving the Lord.
യജമാനാകട്ടെ ദാസനാകട്ടെ അവർ ഇരുവരും കർത്താവിനെ അത്ര സേവിക്കുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ കർത്താവിനെ അത്ര സേവിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാനായിട്ട് ഉത്സാഹിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അവർക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. അവർക്ക് ഇരുവർക്കും കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. ഇത് സങ്കല്പിച്ച് നോക്കുക. ദാസൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു, യജമാനനും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു. അവരുടെ അവരുടെ മധ്യത്തിൽ തികഞ്ഞ ഐക്യത ഉണ്ടാവും. അവർക്ക് ഇരുവർക്കും ചേർന്ന് ഏറെ അധ്വാനിപ്പാനായിട്ട് അവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പാൻ കഴിയും. കാരണം ദൈവമാണ് അതിന് മധ്യ മഹത്വം
എടുക്കുന്നത്.
വിശ്വാസിയായ ഒരു തൊഴിൽദാതാവ് അല്ലെങ്കിൽ ഒരു യജമാനന്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണ്?
ടുവേർഡ്സ് ഹിസ് വർക്കേഴ്സ്,
അവന്റെ വേലക്കാരോട് തൊഴിലാളികളോടുള്ളതായ ഉത്തരവാദിത്വങ്ങൾ എന്താണ്? ഒന്നാമത്
ഹി മസ്റ്റ് സീക്ക് ദേർ വെൽഫെയർ,
അവരുടെ നന്മ അവൻ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്.
ലെറ്റ്സ് നെവർ ഫോർഗെറ്റ് ദിസ്.
ഈ കാര്യം ഒരു നാളും മറക്കേണ്ടതല്ല.
ഇഫ് യു ഹാവ് ടോപ്പ് പീപ്പിൾ വർക്കിംഗ് ഫോർ യു,
നമുക്ക് നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ആളുകൾ ഉണ്ടെങ്കിൽ
മേക്ക് ഷുവർ യു സീക്ക് ദേർ വെൽഫെയർ,
നാം അവരുടെ നന്മ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
മാസ്റ്റേഴ്സ് ഡു ദി സെയിം ടു ദം,
യജമാന്മാരെ അവർക്കും അങ്ങനെ തന്നെ ചെയ്യുവിൻ.
Do the same things unto them.
അങ്ങനെ തന്നെ അവരോട് പെരുമാറുവിൻ.
That means that the employer expects the workers to do their best for him.
തൊഴിലാളി തന്റെ യജമാനു വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കണം എന്ന് യജമാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ
What must the employer do?
തൊഴിലാളി തൊഴിൽദാതാവും എന്താണ് ചിന്തിക്കേണ്ടത്?
He must do his best for the
അവർക്ക് ഏറ്റവും നല്ലതും അവൻ ചിന്തിക്കേണ്ടതാണ്. തൊഴിലാളി
does the best for the employee also.
തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായതും തൊഴിൽദാതാവ് ചിന്തിക്കേണ്ടതാണ്.
The master must serve the Lord.
യജമാനൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്യണം.
From his heart.
അവന്റെ ഹൃദയത്തിൽ നിന്നാണ് ഏകാഗ്രതയോടെ ശുശ്രൂഷിക്കേണ്ടത്.
If he expects his servant to do the same.
ദാസന്മാർ അങ്ങനെ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്.
So you don't exploit them.
അതുകൊണ്ട് നിങ്ങൾ നാം അവരെ ഉപദ്രവിക്കുകയല്ല.
You have examples in the Bible.
വേദപുസ്തകത്തിൽ അതിന് തക്കതായ ഉദാഹരണങ്ങൾ നാം കാണുന്നു.
One of the greatest examples of this in the Bible is Boaz.
വേദപുസ്തകത്തിൽ ആ നിലയിലുള്ളതായ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ബോവസ് ആണ്.
You find in the book of Ruth.
രൂത്തിന്റെ പുസ്തകത്തിൽ നാം അവനെ കാണുന്നു.
You see him greeting his workers.
അവന്റെ തൊഴിലാളികളെ അവൻ അഭിവന്ദനം ചെയ്യുന്നത് കാണാം.
You know what he says?
എന്താണ് പറയുന്നതെന്ന് അറിയാമോ?
He sees the workers, the Lord be with you.
തൊഴിലാളികളെ കാണുമ്പോൾ പറയുന്നത് കർത്താവ് നിന്നോടുകൂടി ഇരിക്കട്ടെ എന്നാണ്.
This man, you get up in the morning.
രാവിലെ എഴുന്നേറ്റ്
you see someone working for you.
നിങ്ങൾക്ക് വേണ്ടി വേല ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ, നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ, കർത്താവ് നിന്നോടുകൂടി ഇരിക്കട്ടെ എന്ന് പറയുന്നത് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ നാം എങ്ങനെയാണ് കരുതുന്നത്? രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം ശ്രദ്ധിക്കുക. അതിനവരുടെ പ്രതികരണം എങ്ങനെയാണെന്നും ശ്രദ്ധിക്കുക.
And said to the reapers, the Lord be with you. And they answered, the Lord bless you.
അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു, അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു.
So you see, he's sensitive to the needs of the workers.
തന്റെ തൊഴിലാളികളുടെ ആവശ്യങ്ങളിൽ വളരെ ബോധവാനായ ഒരുവനാണ് ബോവസ്.
And he's also generous to the stranger.
പരദേശികളോടും അവൻ വളരെ കരുണയുള്ളവനാണ്.
Ruth was a stranger.
രൂത്ത് ഒരു പരദേശിയാണ്.
മോവാബ്,
മോവാബി സ്ത്രീയാണ്.
And you know what ultimately happened.
അവൾക്ക് എന്ത് സംഭവിച്ചു ആത്യന്തികമായി എന്ന് നിങ്ങൾക്കറിയാം.
His relationship with his workers was one of mutual respect.
തന്റെ തൊഴിലാളികളോടുള്ള അവന്റെ പ്രവർത്തനം അന്യോന്യം ബഹുമാനം നൽകുന്നതായ പെരുമാറ്റമാണ്.
Desiring to glorify the Lord.
അത് മുഖാന്തരം കർത്താവിന് മഹത്വം കൊടുക്കുവാൻ അവൻ ആഗ്രഹിച്ചു.
You see, it's unfortunate when an employee says, my boss is supposed to be a believer, but his behavior
എന്റെ യജമാനൻ ഒരു വിശ്വാസിയാണെന്ന് ആണ് അവകാശപ്പെടുന്നത്, എന്നാൽ അവന്റെ പെരുമാറ്റം അതിന് യോജിച്ചതല്ല എന്നൊരു തൊഴിലാളി പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പല തൊഴിലാളികളും അവരുടെ തൊഴിൽ ദാതാവിനെ കുറിച്ച് യജമാനന്മാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിശ്വാസികളായ യജമാനന്മാരെ കുറിച്ചാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. പാസ്റ്ററെ അവനൊരു വിശ്വാസിയാണെന്നാണ് അവകാശപ്പെടുന്നത്, പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ അത് കാണുവാനില്ല.
What is the second thing?
എന്താണ് രണ്ടാമത്തെ കാര്യം? യജമാനന്മാർ ശ്രദ്ധിക്കേണ്ടതായ രണ്ടാമത്തെ കാര്യം.
Never threaten your employer.
നിങ്ങളുടെ യജമാനന്മാരെ ഭീഷണി നിങ്ങളുടെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തരുത്.
Ephesians 6 verse 9.
ആറാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം.
Masters do the same to them and stop your threatening.
അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ.
Stop your threatening.
ഭീഷണി വാക്ക് ഒഴിവാക്കുക.
You see, Roman masters had the power and the lawful authority to kill a slave who was rebellious.
മത്സരിയായ ഒരു അടിമയെ കൊന്നുകളയുവാനും ഉള്ളതായ അധികാരവും അവകാശവും റോമൻ പൗരനായ ഒരു യജമാനൻ ഉണ്ടായിരുന്നു എന്നറിയാം. അവർക്ക് ആ അധികാരമുണ്ടായിരുന്നു.
Even to kill a slave.
ഒരു ദാസനെ ഒരു അടിമയെ കൊന്നുകളയുവാനുള്ള അധികാരമുണ്ടായിരുന്നു.
Rome had given that authority to Roman masters.
റോമൻ സാമ്രാജ്യം റോമിലുള്ളതായ യജമാനന്മാർക്ക് ഈ അധികാരം നൽകിയിരിക്കുക.
Very few of them did so.
എന്നാൽ അധികം പേരും അത് അതനുസരിച്ച് പ്രവർത്തിച്ചില്ല.
Because slaves in those days they cost too much money to destroy them.
കാരണം അന്ന് അടിമകളെ ഇല്ലാതെയാക്കിയാൽ അത് ഏറെ ചിലവുള്ളതായ ഒരു കാര്യമാണ്.
Paul suggested that the Christian master has a better way.
എന്നാൽ ക്രിസ്തീയ വിശ്വാസികളായ യജമാനന്മാർക്ക് കുറേ കൂടെ ഉത്തമമായ ഒരു മാർഗം അവരുടെ മുമ്പിൽ ഉണ്ട് എന്ന് പൗലോസ് പറയുക. അനുസരണം തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി. ക്രിസ്തീയ യജമാനന്മാർ തങ്ങളുടെ ദാസന്മാരെ ഭീഷണിപ്പെടുത്തുന്നില്ല.
Could result in the worker doing actually less instead of more.
തൊഴിലാളിയെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് അവൻ ചെയ്യേണ്ടതായ പ്രവൃത്തി വേണ്ട വിധത്തിൽ ചെയ്യാതിരിക്കുകയാണ് കാര്യം ഉണ്ടാകുക. അധ്യാപകരായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും അധ്യാപകർ? ആരുമില്ല. എങ്ങനെയാണ് നന്നായി പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയട്ടെ. വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തരുത്. അവരെ ഉത്സാഹിപ്പിക്കുക. പഠിക്കുമ്പോൾ അവർ തെറ്റുകൾ വരുത്തി എന്ന് വന്നേക്കാം, എന്നാൽ അവരെ ഉത്സാഹിപ്പിക്കുക. നാം ഉത്സാഹിപ്പിക്കുമ്പോൾ ഭയ മുഖാന്തരമല്ല അവർ നിങ്ങളെ അനുസരിക്കുന്നത്.
Because when you threaten them, they're doing something out of fear.
എന്നാൽ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഭയപ്പെടുത്തുന്നതുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ ചെയ്യുന്നത്.
They'll actually do less instead of more.
ആ കൂടുതൽ പ്രവർത്തിക്കുന്നതിന് പകരമായി അവരുടെ പ്രവർത്തനശേഷി കുറയുകയും അത്രേ ചെയ്യുന്നത്.
That's a wrong way of motivating anybody to do anything.
ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതിൽ ഒരു തെറ്റായ നടപടിയാണ്.
And it will not last over a long period of time.
ഏറെ നാൾ അത് ഫലം നൽകുകയില്ല.
I still remember my maths teacher in school.
സ്കൂളിൽ എന്നെ കണക്ക് പഠിപ്പിച്ച അധ്യാപകന്റെ കാര്യം ഞാൻ ഇപ്പോഴും.
One of the reasons why I did very badly in maths. I just didn't like maths when I was in school.
സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് കണക്ക് ഇഷ്ടമില്ലാതിരുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയായിരുന്നു.
Because I was frightened of the maths teacher.
കണക്ക് അധ്യാപകനെ ഞാൻ ഭയപ്പെട്ടിരുന്നു.
And he had his cane. Those days they had cane.
ചൂരൽ വടി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം.
Nowadays they have cane.
ഇന്ന് വടിയില്ല.
Thank God. Anyway, he had this cane.
അദ്ദേഹത്തിന് കയ്യിൽ ചൂരൽ വടി ഉണ്ടായിരുന്നു.
To chew part of the class.
ക്ലാസ്സിൽ വരുമ്പോൾ പുകയില മുറുക്കും.
And how much did it say? I wouldn't understand.
അദ്ദേഹം പറയുന്ന പകുതി കാര്യങ്ങൾ വായിൽ പുകയിലുള്ളതുകൊണ്ട് പറയുന്ന പകുതി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകും.
I still remember one day he was chewing part and writing a mathematic problem on the board. You know, we had those days, we had board, black board and white chalks.
വെറ്റമുറുക്കി കൊണ്ട് ബോർഡിൽ കണക്കിന്റെ ഒരു പ്രശ്നം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വായിൽ വെറ്റമുറുക്കി കൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് തുപ്പേണ്ടത് ആവശ്യമാണ്. അവിടെ ഒരു ജനലുണ്ട്. ജനൽ കൂടെ തുപ്പി.
He thought the window was open.
ജനൽ തുറന്നു കിടക്കുകയാണെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു.
Was just red from top to bottom. It went straight on the window. I won't forget that.
ജനൽ മുഴുവനും.
And the whole class started laughing.
തുപ്പൽ തെറിച്ചതുകൊണ്ട് ക്ലാസ് മുഴുവനും അതിൽ രസിച്ചു. അദ്ദേഹത്തിന് വലിയ ദേഷ്യം.
So what would he do?
അതിന് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാം. ദേഷ്യം വന്നതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ പിച്ചു.
And then how is you whack us with a cane?
Vadi kondu adikkumayirun.
So I decided math is something I will not do.
Adukonde kanakku njan oru naalum edukkilla ennu njan thirumanichu.
Came out of ICSE in mathematics, somehow just struggling and just got across mathematics. All my subjects were like that.
കണക്ക് പരീക്ഷയിൽ ഞാൻ ഏറെക്കുറെ കടന്നു കൂടി എന്നേ
ഉള്ളൂ.
എന്നാൽ സ്പോർട്സിൽ ഞാൻ വിദഗ്ധനായിരുന്നതുകൊണ്ട് മഹാരാജാസ് കോളേജിൽ ഒന്നാം ഗ്രൂപ്പിൽ തന്നെ പഠിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചു. പിന്നെയും കണക്ക് അവിടെ ചെന്നപ്പോൾ കണക്ക് പിന്നെയും പഠിക്കേണ്ടതായി
വന്നു.
കണക്ക് അറിയാൻ വയ്യാത്തത് എനിക്കൊരു പ്രശ്നമായി തീർന്നു.
But then I had a wonderful teacher.
എന്നാൽ അവിടെ വളരെ മനോഹരമായി കണക്ക് പഠിപ്പിക്കുന്ന
അധ്യാപിക. She was my college teacher.
കോളേജിൽ പഠിപ്പിച്ച അധ്യാപിക.
But you know, she would say, and she knew I got into the first group because of tennis.
ടെന്നീസ് കളിച്ചതുകൊണ്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ടെന്നീസ് പഠിക്കുക കളിക്കാൻ എന്നെ ഉത്സാഹിപ്പിക്കും. മറ്റുള്ളവരെല്ലാം അറ്റൻഡൻസ് നിർബന്ധമായിരുന്നപ്പോൾ എനിക്ക് ഞാൻ കളിക്കാരനായിരുന്നുകൊണ്ട് അറ്റൻഡൻസ്
നിർബന്ധവുമല്ലായിരുന്നു.
സ്പോർട്സ് കോട്ടായതായിരുന്നുകൊണ്ട് അറ്റൻഡൻസ് നിർബന്ധമായിരുന്നില്ല. എന്നാൽ അവളുടെ അടുക്കൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ പോകും. എനിക്ക് ട്യൂഷൻ അവൾ എടുത്തു തന്നു. ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും 100% മാർക്ക് ഇംഗ്ലീഷിൽ കിട്ടി. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്തൊരു
വ്യത്യാസമാണ്.
ഒരു സ്ത്രീ എനിക്ക് നന്നായി ചെയ്യാൻ കഴിയും എന്ന് കണ്ടതുകൊണ്ട് എന്നോട് മനസ്സലിവ് തോന്നി എന്നെ പഠിപ്പിച്ചു.
Masters, don't threaten.
യജമാനന്മാരെ നിങ്ങൾ ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത്.
The negative power of fear result in them doing less, not more.
ഭയപ്പെടുത്തുന്നതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾ അവർ ഏറെ കുറച്ച് തൊഴിൽ മാത്രം ചെയ്യുവാൻ ഇടയായി.
It won't last long.
അത് ഏറെ നാൾ ഫലം തരികയുമില്ല.
In fact, servants who are threatened will actually want to quit and run away.
ഭയപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന ദാസന്മാർ നിങ്ങളെ വിട്ടു പോകുവാനും ഓടിപ്പോകാനും അത്രേ സാധ്യത കൂടുതൽ.
Far better than threatening is the positive motivation.
എന്നാൽ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ അവരെ ഉത്സാഹിപ്പിക്കുന്നതാണ് ഏറെ അനുയോജ്യമായ മാർഗം.
Colossians chapter 4 verse 1.
കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം.
ഒന്നാം വാക്യം. Masters, give unto your servants that which is just and equal, knowing that you also have a master.
യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാൻ ഉണ്ടെന്ന് അറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ.
Give them that which is just and equal.
നീതിയും ന്യായവും ആചരിപ്പിൻ.
You see, when an employer shares the result of his labor with his employees will work better and harder.
തൊഴിൽദാതാവ് തൊഴിലാളികളുമായി തന്റെ അവരുടെ പ്രവൃത്തിയുടെ അധ്വാനത്തിന്റെ ഫലം പങ്കുവെക്കുമ്പോൾ തൊഴിലാളികൾ കൂടുതൽ ഉത്സാഹത്തോടെ അവന് വേണ്ടി അധ്വാനിക്കും. സാമാന്യ ലോകം ഈ കാര്യം പഠിച്ചിട്ടുണ്ട്.
എംപ്ലോയീസ് ആർ എൻകറേജ്ഡ് ടു ബൈ ഷെയർസ് ഇൻ ദ കമ്പനി ദാറ്റ് ദേ വർക്കിംഗ്.
തങ്ങൾ പ്രവർത്തിക്കുന്ന ജോലിസ്ഥലത്ത് തൊഴിലിടങ്ങളിലെ ഷെയറുകൾ വാങ്ങുവാനായിട്ട് തൊഴിലാളികളെ ഉത്സാഹിപ്പിക്കുന്നു.
സോ ദിസ് ഗിവ്സ് ദം മോർ മോട്ടിവേഷൻ ടു വർക്ക്.
അതുകൊണ്ട് ആ സ്ഥാപനത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിപ്പാനായിട്ട് അവർ
ഉത്സാഹിക്കും.
കാരണം കമ്പനി നന്നായി പ്രവർത്തിച്ചാൽ അവരുടെ ഷെയറിന്റെ മൂല്യവും വർദ്ധിക്കും.
It is a wise thing to do.
അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിപരമായ ഒരു കാര്യവുമാണ്.
Even the Old Testament gives the same counsel to give the servant that which is just. Give the servant that which is just and equal.
നീതിപൂർവമായതും സമാനമായതും തൊഴിലാളിക്ക് നൽകുവാൻ പഴയ നിയമവും നമ്മെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 43-ാം വാക്യം.
Thou shalt not rule over him with rigor, but shall fear thy God. You shall not rule over him ruthlessly, but shall fear your God.
Leviticus
25-43.
25-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം. അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടേണം.
The third reason.
3-ാമത്തെ കാരണം.
the master must be submitted to the Lord Jesus.
യജമാനൻ കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ തന്നെ വിധേയപ്പെടുത്തിയവനായിരിക്കണം.
Ephesians chapter 6 verse 9.
എഫേസ്യലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
Masters do the same to them and stop your threatening, knowing that he who is both their master and yours is in heaven.
യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗ്ഗത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അവരോട് ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ.
Your master also is in heaven.
നിന്റെ യജമാനനും സ്വർഗ്ഗത്തിലുണ്ട്.
So this is what it means to practice the lordship of Jesus.
അതാണ് യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്.
പൗലോസ് അത് എത്ര മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്നു. ഭാര്യമാരെ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്നവണ്ണം കീഴ്പ്പെടുവേ.
എഫേസ്യ
ലേഖനം 5:22 22-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. ഭർത്താക്കന്മാരെന്താണ് ചെയ്യേണ്ടത്?
എഫേസ്യ
ലേഖനം 5:25 വാക്യം പറയുന്നത്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ.
Children, obey their parents in the Lord. Ephesians 6:1.
6-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ.
Ephesians 6:4.
6-ാം അധ്യായം 4-ാം വാക്യം,
parents raise their children in the nurture and admonition of the Lord.
പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ.
Ephesians 6:5.
6-ാം അധ്യായം 5-ാം വാക്യം,
servants are obedient as unto Christ.
ദാസന്മാരെ ജഡപ്രകാരം യജമാന്മാരവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയോടും ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പി. 6-ാം അധ്യായം 9-ാം
വാക്യം,
യജമാന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് ചെയ്യുക. ഇതാണ് ഇക്കാര്യം ഇങ്ങനെയാണ്
പ്രവർത്തനമാകുന്നത്.
ഓരോ വ്യക്തിയും കർത്താവ് യേശുവിനോടുള്ളതായ വിധേയത്വത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മീതിയുള്ളവരോടോ നിങ്ങളോട് കൂടെയുള്ളവരോടോ ആ വിധത്തിൽ തന്നെ പെരുമാറുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. യേശു പറഞ്ഞു, യജമാനാകുവാനായിട്ട് തല നേതാവാകുവാനുള്ളതായ മാർഗം ആദ്യം ശുശ്രൂഷക്കാരനാകുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം,
His master said to him, well done, good and faithful servant, you've been faithful over a little,
അതിന് യജമാൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു.
You see, the person who is not under authority has no right to exercise authority.
അധികാരത്തിന് വിധേയപ്പെടാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവർ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുവാൻ അവകാശമില്ല.
This is why many of the great men of the Bible were first servants before God made them rulers.
അതുകൊണ്ടത്രെ വേദപുസ്തകത്തിൽ ശ്രേഷ്ഠന്മാരായ അനേക ദൈവദാസന്മാരും അവർ യജമാനന്മാരാകുന്നതിന് മുമ്പ് ശുശ്രൂഷക്കാരായിരുന്നു എന്ന് നാം കാണുന്നു. യോസഫ് ഒരു ദാസനായിരുന്നു. അവൻ നേതാവാകുന്നതിന് മുമ്പേ ദാസനായിരുന്നു. മോശ ഒരു ദാസനെ പോലെ ആയിരുന്നു. അതിനുശേഷമാണ് അവൻ നേതാവാകുന്നത്. ഇത്രോയുടെ ആടുകളെ എത്ര അവൻ മേയിച്ചുകൊണ്ടിരുന്നു. ദൈവൻ ഇസ്രായേലിന് മുഴുവനും അവനെ നേതാവാക്കി മാറ്റി. യോശുവ മോശയുടെ
ദാസനായിരുന്നു.
അവൻ നേതാവാകുന്നതിന് മുമ്പ് മോശയുടെ ദാസനായിരുന്നു. ദാവീദ് അവൻ ആടുകളെ
മേയിച്ചവനായിരുന്നു.
അവൻ ഇസ്രായേലിന്റെ ആട്ടിടയനായി തീർന്നു. നെഹമ്യ, ഇവരെല്ലാവരും ഈ കാര്യത്തിന് നല്ല ഉദാഹരണങ്ങളാണ്. ഒരു മനുഷ്യൻ യജമാനായി തീർന്ന ശേഷവും നേതാവായി തീർന്ന ശേഷവും എങ്ങനെയാണ് നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നത്? അപ്പോഴും ദാസന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് നേതൃത്വം നടത്തുന്നത്. ആഫ്രിക്കക്കാരുടെ ഒരു പഴമൊഴിയുണ്ട്, യജമാനൻ എല്ലാവരുടെയും ദാസനാണ് എന്ന് അദ്ദേഹം അത്
പറയുന്നു.
ഗോത്രത്തലവൻ എല്ലാവരുടെയും ദാസനാണ്. പ്രൈം മിനിസ്റ്റർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഏറ്റവും മുഖ്യ ദാസൻ എന്നത്ര അർത്ഥം. ഇന്ന് അതിന്റെ യഥാർത്ഥ അർത്ഥം മുഖ്യദാസൻ എന്നാണ്. അതാണ് അതിന്റെ രാജ്യത്തിന്റെ മുഖ്യ പ്രമുഖ പരമോന്നത ദാസൻ, അതത്ര പ്രൈം മിനിസ്റ്റർ. മറ്റുള്ളവരുടെ എല്ലാ ഗോത്രത്തലവൻ എല്ലാവരുടെയും ദാസനാണ്.
ജീസസ്
യേശു അത് പറയുന്നു.
മത്തായിയുടെ
സുവിശേഷം 25-ാം അധ്യായം 20-ാം അധ്യായം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് ദാസനാകണം. എന്ത് അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയട്ടെ. എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ.
You begin well as an employer.
ഒരു തൊഴിലാളി എന്ന നിലയിൽ നിങ്ങൾ നല്ല നിലയിൽ ആരംഭിക്കുന്നു.
You get into positions of authority.
കുറെ കഴിയുമ്പോൾ നിങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു.
Then what happens?
തുടർന്ന് എന്താണ് സംഭവിക്കുക?
Leadership gets into your head.
നിങ്ങളുടെ തലയിൽ അധികാര മോഹം പടരുന്നു.
That's the danger.
അവിടെ അപകടം സംഭവിക്കും.
Then you become high-handed.
അതിനുശേഷം നിങ്ങൾ ഉന്നത അധികാരിയായി മാറും.
And you feel like doing what you feel like.
നിനക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളതൊക്കെ ചെയ്യാൻ
തോന്നും. What you feel like.
നിങ്ങളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങളെ ചെയ്യുന്നു.
This is why it says power corrupts.
അതുകൊണ്ടാണ് പറയുന്നത് അധികാരം നമ്മെ ദുർമോഹികളാക്കി മാറ്റുന്നു.
Absolute power corrupts absolutely.
പരിപൂർണമായ അധികാരം പരിപൂർണമായ ദുർമോഹികളായി മാറ്റുന്നു.
There is danger behind power.
അധികാരത്തിന്റെ പിന്നിൽ അപകടം ഉണ്ട്.
All power belongs to God. Bible says so.
വേദപുസ്തകം പറയുന്നത് എല്ലാ അധികാരവും എന്നാൽ കർത്താവിനെയാണ് നിങ്ങൾ സേവിക്കുന്നതെന്ന് അറിഞ്ഞ് നിങ്ങൾ വിധേയത്വം ഉള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾ അധികാരത്തെ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യുന്നവരായിരിക്കില്ല. എന്നാൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരം നിങ്ങളുടെ കരങ്ങളിലാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അപകട നിലയിലാണ്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ
കേട്ടിട്ടുണ്ട്.
നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുവാൻ ആരംഭിച്ചു പറയുന്നെന്ന് വിചാരിക്കുക. ഒന്നാമത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ കാര്യം പറയുന്നു. എന്താണ് പറയുന്നത്? കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് അപകടമാണ്. നിങ്ങൾ അധികാരം നിങ്ങളുടെ തലയ്ക്ക്
പിടിച്ചിരിക്കും.
ഞാനാണ് ഇവിടെ തലവൻ എന്ന ചിന്ത നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചിരിക്കും. നിങ്ങളുടെ അധികാരം നേതൃത്വം നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചിരിക്കും. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ അപകടം വിളിച്ചു
വരുത്തുകയാണ്.
നിങ്ങളാണ് എല്ലാത്തിന്റെയും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തൊഴിലാളികളുടെ മുൻപിൽ നിങ്ങൾക്ക് ബഹുമാനം നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായ അപകടത്തിലേക്ക് നീക്കുന്നു. അതുകൊണ്ടാണ് അധികാര സ്ഥാനങ്ങളിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്നു. അധികാരം തലയ്ക്ക് പിടിച്ചാൽ നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങളുടെ തൊഴിലാളികളുടെ പ്രവർത്തനക്ഷമത അത് മുഖാന്തരം നഷ്ടമാകും. നിങ്ങളുടെ തൊഴിലിടത്ത് എന്ത് സംഭവിക്കും? ഒരുപക്ഷെ വീട്ടിൽ സംഭവിച്ചില്ല എന്ന് വന്നേക്കാം, എന്നാൽ തൊഴിലിടത്ത് എന്ത് സംഭവിക്കും? ഒരുപക്ഷെ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അവർ കണ്ടെത്തിയെന്ന് വന്നേക്കാം. വീട്ടിലാകട്ടെ, മറ്റുള്ളവരെല്ലാം ഇത് മുഖാന്തരം കഷ്ടത അനുഭവിക്കും.
That's why Paul begins admonition to family.
അതുകൊണ്ടാണ് പൗലോസ് ഉപദേശിക്കുമ്പോൾ കുടുംബത്തിൽ ആരംഭിക്കുന്നത്.
He says in Ephesians 5:21, he says,
അഞ്ചാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നാണ്.
And then he says,
തുടർന്ന് പറയുന്നത് 22-ാം വാക്യത്തിൽ,
Ephesians 5:21, please first.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം.
5:21, Ephesians. Submitting yourselves one to another.
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പേ.
Why?
എന്തുകൊണ്ട്?
Who's the boss?
ആരാണ് യജമാനൻ?
In the fear of God.
ക്രിസ്തുവിന്റെ ഭയത്തിൽ.
When you realize that God is the ruler, the master.
ദൈവമാണ് യജമാനൻ, അവനാണ് അധികാരം നടത്തുന്നവരെ നാം തിരിച്ചറിയുമ്പോൾ നാം അവനെ വിധേയപ്പെടുന്നു.
And you won't threaten your wife.
അങ്ങനെയെങ്കിൽ നാം ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയില്ല.
You won't threaten your children.
നിങ്ങളുടെ മക്കളെ ഭീഷണിപ്പെടുത്തുകയില്ല.
Because you're submitting to the Lord.
കാരണം നിങ്ങൾ കർത്താവിന്റെ അധികാരത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തും.
Then Paul begins the order of submission.
തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ അധികാരത്തിന്റെ മറ്റുള്ളവരോടുള്ള തന്റെ ഉപദേശങ്ങൾ നൽകും.
He doesn't say, parents submit to children.
മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയുന്നില്ല.
അതിനൊരു order of submission. What's the order of submission?
എന്താണ്?
5:22.
എഫേസ്യ ലേഖനം 5:22.
Wives submit yourselves.
ഭാര്യമാർ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്
കീഴടങ്ങി.
വിധേയപ്പെടുക എന്നുള്ളത് കൊണ്ട് കീഴടങ്ങുക അല്ലെങ്കിൽ തങ്ങളെ തന്നെ ചെറുതാക്കുക എന്നല്ല.
Don't ever think that. That's not true.
അങ്ങനെയല്ല, അതല്ല അതിന്റെ അർത്ഥം.
Always remember that you are serving the Lord.
എല്ലായ്പ്പോഴും നാം കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
And husbands, you are chief servant in the house.
ഭർത്താക്കന്മാർ കുടുംബത്തിലെ ഏറ്റവും മുഖ്യ ദാസന്മാരാണ്.
When that is your attitude, everybody else will take their place.
നിങ്ങൾ ഇതേ മനോഭാവത്തോ ഈ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം തങ്ങളുടെ പ്രവർത്തനം,
because then you love your wife.
തങ്ങളുടെ വേല ശരിയായി ചെയ്യും, കാരണം നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നു.
Now look at verse 23.
23-ാം വാക്യം ശ്രദ്ധിക്കുക.
Husband is the head of the wife, even as Christ is the head of the church.
Christu sharirathinte rakshithavayi sabhikku thalayagunnu pole bhartavu bhariyikku thalayagunnu.
See, God tells us where we stand.
Nam evide aayirikkanam enna devam nammodu parayunnu.
Verse 24
vakyam.
Therefore, as the church is subject unto Christ, so let the wives be to their own husbands everything.
Ennal sabha Christuvine keezhadangirikkunna pole bhariyamarum bhartakkanmarkku sagalathilum keezhadangirikkan.
So he tells us how the structure works.
Enginaana ee nirmanam pravartikshamathamagunnathu ennu Paulus parayunu.
Then verse 25.
Pinnida 25-aam vakyathil,
husbands love your wives.
Bhartakkanmare ningalude bhariyamare snehikkunnu.
Even as Christ loved the church.
Christuvum sabhaye snehichathu pole
bhariyamare
തന്നെ തന്നെ അവർക്ക് നൽകിയതുപോലെ ഭാര്യമാരെ
ക്രിസ്തു
എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? തന്റെ രക്തം
കാൽവെടുക്കാൻ
പാവികളായിരുന്നപ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അതത്രേ ഭർത്താക്കന്മാർ ചെയ്യുവാനായിട്ട്
ഉദ്ദേശിക്കപ്പെട്ടത്.
ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ തങ്ങൾക്ക് വിധേയപ്പെടുത്തുന്നതിൽ യാതൊരു വിധമായ പ്രശ്നവും
ഉണ്ടാകില്ല.
കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾക്ക് അങ്ങീ വിധേയപ്പെടുവാൻ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. 27-ാം വാക്യം. 28-ാം വാക്യം.
29. You see that children obey your parents.
മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിച്ച്.
So the whole order is so perfectly given to us.
ഈ വ്യവസ്ഥ വളരെ ഭംഗിയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്.
All we need to do is submit to the Lord.
നാം കർത്താവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുക എന്നതാണ് എന്നിടത്താണ് ആരംഭിക്കേണ്ടത്.
And all of this will follow.
അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൃത്യമായി ചേരുംപടി ചേർന്ന് വരും.
Okay, when we forget that we have a master in heaven.
സ്വർഗ്ഗത്തിൽ നമുക്കൊരു യജമാനൻ ഉണ്ട് എന്ന് നാം വിസ്മരിക്കുമ്പോൾ,
we fail to become a good master.
നല്ല യജമാനന്മാരായി തീരുന്ന നല്ല യജമാനന്മാർ അല്ലാതായി നാം തീരും.
Finally, Paul says.
ഒടുവിലായി പൗലോസ് പറയുന്നത്,
masters don't play favorites.
യജമാനന്മാരെ മുഖപക്ഷം കാണിക്കരുത്.
Verse 9, Ephesians chapter 6.
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
Masters do the same to them and stop your threatening, knowing that you that he who is both their master and yours is in heaven, and that there is no partiality within him.
യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട്,
God is no respecter of persons.
ദൈവം ആരുടെയും മുഖപക്ഷം പിടിക്കുന്നില്ല.
God judges sin where he finds it.
ദൈവം പാപം കണ്ടെത്തുന്നിടത്ത് അതിന് ശിക്ഷ വിധിക്കുന്നു.
He'll judge a master or a servant if he sins.
അവൻ പാപം ചെയ്യുന്നുവെങ്കിൽ യജമാനനാകട്ടെ ദാസനാകട്ടെ ദൈവം ശിക്ഷ വിധിക്കും.
He will also reward a master or a servant if he obeys.
അനുസരിക്കുന്നുവെങ്കിൽ യജമാനായി ദാസനായിരിക്കട്ടെ ദൈവം പ്രതിഫലം നൽകുകയും ചെയ്യും.
എഫേസ്യ
ലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം.
Knowing that whatever good anyone does, this he will receive back from the Lord, whether he is a bondservant or Israel.
ദാസനോ സഹോദരനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
So an employer who is a believer cannot take privileges with God simply because of his position.
അതുകൊണ്ട് തൊഴിൽദാതാവിന് അവനൊരു വിശ്വാസി ആയതുകൊണ്ട് മാത്രം ദൈവത്തിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. തന്റെ കീഴിലുള്ളവരോട് തന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരോട് മുഖപക്ഷം കാണിപ്പാനും ഒരു ക്രിസ്തീയ തൊഴിൽ ദാതാവ് പെരുമാറുവാൻ പാടുള്ളൂ. പൗലോസ് തിമത്തിയോസിനോട് പറയുമ്പോൾ 1 തിമത്തിയോസ് 5:25
in the presence of God and of Christ Jesus and of the elect angels, I charge you to keep these rules without prejudice, without prejudging, doing nothing from partiality.
1 തിമത്തിയോസ് 5:21 വാക്യത്തിൽ നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു.
One of the fastest ways for a leader to bring division among his followers is by showing partiality.
തന്റെ അനുയായികളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുവാനായിട്ട് ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഖപക്ഷം കാണിക്കുകയാണ് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അനായാസമായ കാര്യം.
The followers will lose their confidence in the leader.
അങ്ങനെ ചെയ്താൽ നേതാവിനുള്ളതായ ബോധ്യം അനുയായികൾക്ക് നഷ്ടപ്പെടും.
When you play favorites and show partiality.
മുഖപക്ഷം കാണിക്കുകയും പക്ഷപാതപരമായി പെരുമാറുകയും ചെയ്യുമ്പോൾ അനുയായികൾക്ക് നേതാവിനുള്ളതായ ബോധ്യം നഷ്ടപ്പെടും. കുടുംബത്തെ കുറിച്ച് നാം പഠിച്ചപ്പോൾ വീട്ടിൽ ഈ തരത്തിലുള്ളതായ മുഖപക്ഷം കാണിക്കുന്നുവെങ്കിൽ ഖിന്നത ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അത് തൊഴിൽ ഇടത്തും അങ്ങനെ തന്നെ പ്രാവർത്തികമാകും.
സോ മച്ച് ദാറ്റ് യു കാൻ ലേൺ ഇൻ എ ക്രിസ്ത്യൻ ഫങ്ഷണൽ ക്രിസ്ത്യൻ ഹോം.
പ്രവർത്തനക്ഷമമായ ഒരു ക്രിസ്തീയ ഭവനത്തിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് എന്നുള്ളത് കാണുക. പഠനങ്ങൾ നമുക്ക് നമ്മുടെ തൊഴിലിടത്തേക്കും ഉപയോഗിക്കുവാനായിട്ട്
കഴിയും.
അത് സഭയുടെയും ഉപദേശത്തിന് പ്രയോജനകരമായി
തീരും.
അങ്ങനെയെങ്കിൽ വിശ്വാസികൾക്ക് സമൂഹത്തെ സ്വാധീനിക്കുവാനായിട്ട്
കഴിയും.
അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ഐക്യതയിൽ പെരുമാറുവാൻ തക്കവണ്ണം നമുക്ക് ക്രിസ്തുവിന്റെ അധികാരത്തിന് വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനും മറ്റുള്ളവർക്കും വിധേയപ്പെട്ട് കഴിയേണ്ടത്
ആവശ്യമാണ്.
അപ്പോസ്തലനായ പൗലോസ് നൽകിയിട്ടുള്ളതായ വിധേയപ്പെടലിന്റെ ക്രമം അനുസരിച്ച് നാം പ്രവർത്തിക്കേണ്ടത്
ആവശ്യമാണ്.
ഐക്യതയിൽ ഒരുമിച്ച് ചേർന്ന് നടക്കുന്നതിനെ കുറിച്ചുള്ളതായ ഉപദേശം ഇവിടെ
അവസാനിക്കുകയാണ്.
ആത്മീയമായ പോരാട്ടത്തെ കുറിച്ചാണ് തുടർന്നുള്ള ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ്
പറയുന്നത്.
എഫ്എസ്എ ലേഖനം 6:10 മുതൽ ആത്മീയ പോരാട്ടത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാര്യം നമുക്ക് ഓർമ്മയിൽ വെക്കാം. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇരിക്കുന്നു. എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ? നിങ്ങൾ മറന്നു കാണും എന്ന് എനിക്കറിയാം. നാം സന്തോഷമുള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും, നാം വിധേയപ്പെട്ടവരുമായിരിക്കും. അതിന്റെ ഫലം എന്താണ്? വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് ഐക്യത അനുഭവപ്പെടുവാനായിട്ട്, വേലസ്ഥലത്തും കുടുംബത്തിലും നാം ഒരുമിച്ച് ഐക്യതയോടുകൂടി ജീവിക്കാൻ നമുക്ക്
കഴിയും. In your workplace, those who disagree with you.
അതുമാത്രമല്ല, നിങ്ങളോട് യോജിക്കാത്തവരോടും നിങ്ങളുടെ തൊഴിലിടത്തും അവിശ്വാസികളോടും ചേർന്ന് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുവാനും നിങ്ങളുടെ സാക്ഷ്യം വഹിക്കാനും നിങ്ങൾക്ക് സാധ്യമായി
തീരും.
കാരണം യേശുവിന്റെ കർത്തൃത്വത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തതൊക്കെയും അവൻ നിങ്ങൾക്ക് നൽകുകയാണ്. ജ്ഞാനം അവൻ നൽകും,
ഡയറക്ഷൻ
ആലോചന നൽകും,
ഇന്നർ സ്ട്രെങ്ത്
ആന്തരികമായ ബലം നിങ്ങൾക്ക് നൽകും, നടത്തിപ്പ് നിങ്ങൾക്ക് ലഭിക്കും, വിവേചന ശക്തി നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ തൊഴിലിടത്ത് ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെയും അവൻ നിങ്ങൾക്ക് നൽകും. അത് മാത്രവുമല്ല, അവന്റെ സ്നേഹത്താലും അവൻ നിങ്ങളെ നിറയ്ക്കും.
കാരണം
ആത്മാവിന്റെ ഫലം അഗാപ്പെ സ്നേഹമാണ്, ദൈവികമായ ആ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായി ആളുകളെ കൂട്ടിച്ചേർക്കുന്നതായ
ബന്ധം.
ആ സ്നേഹമാണ് ഐക്യതയെ ഉളവാക്കുന്നത്. ഇത് നമുക്ക് സ്വയമായി ഉളവാക്കുവാൻ കഴിയുന്നതല്ല, ഇത് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. റോമാലേഖനം 5:5 പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഈ സ്നേഹം നാം സ്വീകരിക്കുക എത്ര ചെയ്യുന്നു. അവന്റെ കർത്തൃത്വത്തിന് നാം വിധേയപ്പെട്ട് ജീവിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തതായ വസ്തുതയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ദൈവസ്നേഹത്താൽ
നിറയപ്പെട്ടവരായിത്തീരും.
ആ സ്നേഹത്തോട് പോരാടുക ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയും. ദൈവ സ്നേഹത്തോട് പോരാടുക അത് അസാധ്യം തന്നെയാണെന്ന് ഞാൻ
പറയാം.
ഷൗൽ പോരാടുവാൻ ശ്രമിച്ചത് ദൈവസ്നേഹത്തോടാണ്. എങ്ങനെയാണ് ആത്മാക്കളെ ക്രിസ്തുവിനായി നേടുക? നമ്മുടെ തർക്കങ്ങൾ മുഖാന്തരമല്ല. ഒരിക്കലുമല്ല.
നോട്ട് ബൈ അപ്പോളജെറ്റിക്സ്.
ജ്ഞാനം അവർക്ക് തർക്കശാസ്ത്രത്തോടു കൂടിയല്ല.
ബട്ട് വെൻ ദേ സീ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് ലവ് ഇൻ ആൻഡ് ത്രൂ യുവർ ലൈഫ്.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതായ ദൈവസ്നേഹം അവർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ്
ദാറ്റ് ലീഡ്സ് എ പേഴ്സൺ ടു ജെനുവിൻ റിപ്പന്റൻസ്
ആൻഡ് അതത്ര ഒരാളെ മാനസാന്തരത്തിലേക്കും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്കും നയിക്കുന്നത്.
യു നോ വെൻ സോൾ ഓഫ് കാസസ് വാസ് കൺഫ്രണ്ടഡ് ബൈ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ റോഡ് ടു ഡമാസ്കസ്.
ഡമാസ്കസിലേക്കുള്ള പടിവാതിൽക്കൽ വെച്ച തർസോസുകാരനായ സൗലിനെ കർത്താവായ യേശു ക്രിസ്തു കണ്ടുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു?
ജീസസ് സെഡ് സോൾ സോൾ.
യേശുവിനെ ശൗലേ ശൗലേ എന്ന് വിളിച്ചു.
സംടൈംസ് ഗോഡ് ഹാസ് ടു കോൾ us ട്വൈസ്.
ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ രണ്ട് പ്രാവശ്യം വിളിക്കേണ്ടതായി വരും.
സോൾ സോൾ.
ശൗലേ ശൗലേ.
ഹു ആർ യു ലോർഡ്?
നീ ആരാകുന്നു കർത്താവേ?
ജീസസ് ഓഫ് നസറെത്ത് ഹൂ യു ആർ?
നീ ഉപദ്രവിക്കുന്നവനായ നസറേനായ യേശുവത്രേ ഞാൻ.
ഇറ്റ്സ് ഹാർഡ് ഫോർ യു ടു കിക്ക് അഗൈൻസ്റ്റ് ദി ഗോൾ.
മുള്ളിനു നേരെ ഉദയ്ക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാകും. അതിന്റെ ഫലം എന്തായിരുന്നു?
സോൾ ഓഫ് ടാസസ്.
തർസോസുകാരനായ ശൗൽ.
വൺ വാസ് ബിഹൈൻഡ് ദി മർഡർ ഓഫ് സ്റ്റീഫൻ.
സ്തേഫാനോസിന്റെ മരണത്തിന്റെ ഉത്തരവാദിയായിരുന്നു.
ബികെയിം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് അപ്പോസ്റ്റൽസ്.
അപ്പോസ്തലന്മാർ ശ്രേഷ്ഠനായി തീർന്നു. പുതിയ നിയമത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവനാണ് നമുക്ക് നൽകിയത്. അഗാപ്പെ സ്നേഹത്തിന് വിരോധമായി പോരാടുക ബുദ്ധിമുട്ടാണ്. അവന്റെ സ്നേഹം നമുക്ക് ഉത്തമമാണ്.
Ephesians 5:18.
ലേഖനം 5:18 വാക്യം.
That's why it's mandatory to be filled with this.
അതുകൊണ്ടാണ് ആത്മനിറവ് അനിവാര്യമായി തീർന്നിരിക്കുന്നത്.
And do not get drunk with wine, for that is debauchery, but be filled with the Spirit.
വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി കൊള്ളുവീൻ. എങ്ങനെയാണ്?
Submit to the Lordship of
Jesus. യേശുവിന്റെ കർത്തൃത്വത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക.
Filled with the Spirit means the Holy Spirit controls your life.
ആത്മാവിനാൽ നിറയപ്പെടുക എന്നതുകൊണ്ട് ആത്മാവിനെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ അനുവദിക്കുക എന്നാണ്.
Romans 5:5.
റോമാലേഖനം 5:5.
And hope does not put us to shame, because God's love has been poured out into our hearts through the Holy Spirit, who has been given to us.
പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. മനോഹരമായ ഒരു സൺഡേ സ്കൂൾ ഗാനമുണ്ട്. നമുക്ക് തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. സുഖീപിതാവേ, ഞങ്ങൾ കൽപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കഥാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാക്കൾ നിറയപ്പെട്ടവരായി ക്രിസ്തുവിന്റെ അധികാരത്തിന് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നവരായി ഐക്യതയിൽ തികഞ്ഞവരായി തീരുവാൻ തക്കോളം. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ ദാസന്മാരായി, യജമാനന്മാരായി, ഭർത്താക്കന്മാരായി, ഭാര്യമാരായി, മക്കളായി, മാതാപിതാക്കളായി, എല്ലാ നിലകളിലും കർത്താവെ ക്രിസ്തുവിന്റെ അധികാരത്തിന് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാനും അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാനും നീ ഞങ്ങളെ തിരുവചനത്താൽ ഉപദേശിച്ചതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായ സ്വാതന്ത്ര്യത്തെ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായ ഐക്യതയെ കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ കർത്താവെ. അത് വരുന്ന ദിവസങ്ങളിൽ അനുഭവിപ്പാൻ തക്കണം. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. എത്ര കഥാവ് ഞങ്ങളുടെ സാക്ഷ്യം ലോകത്തിൽ കഥാവ് മറ്റുള്ളവരുടെ മുൻപിൽ ഈ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവിക്കുന്നവരായി തീരുവാൻ തക്കണം. നീ ഇടയാക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.